ഇവിടെ നാം പറയുന്നത് ഇതിന്റെ എല്ലാത്തിൽ നിന്നും ഈ പറഞ്ഞതിൽ നിന്ന് ഏറ്റവും താഴെകിടയിൽ നിന്ന് വരെ നമ്മൾ മോചിതനായിരിക്കണം. ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മളിവിടെ പറയുന്നത് തൗഹീദിന്റെ പഠനമാണ്, തൗഹീദിന്റെ പഠനമാണ്. തൗഹീദിന്റെ പഠനത്തിൽ പൂർണ്ണതയിൽ ദാത്തിയായിട്ടും അതുപോലെ തന്നെ അസ്തിത്വപരമായിട്ടും സിഫാത്തുകളുണ്ട് മസ്മാവുകളും എല്ലാം അല്ലാഹു തആല ഏകനാണ് എന്നും ചെയ്യുന്ന അമാലുകൾ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് മാത്രമായിട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഘട്ടം ഏറ്റവും വലിയ അപകടത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്ത തൗഹീദ് എന്തായിരുന്നു? എന്നാൽ ഇന്ന് കാലത്ത് ശുപാർശകരെന്നും തപസ്സുൽ എന്നും പറഞ്ഞു നമ്മുടെ ആളുകൾ കൊണ്ടുപോയി നശിപ്പിച്ചു കളഞ്ഞ തൗഹീദ് എന്തായിരുന്നു നമ്മൾ ചിന്തിക്കണം. ഒരൊറ്റ ചരിത്രം, നമ്മൾ ഓരോരുത്തരും ധാരാളമായി ചിന്തിക്കേണ്ട ചരിത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയെ വ്യഭിചാരാരോപണം നടത്തിയ ചരിത്രം വിശുദ്ധ ഖുർആനിൽ സൂറത്ത് നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ആ സംഭവത്തിന്റെ ഒരു ആകത്തുക, ആ ചരിത്രത്തിൽ ആയിഷ ബീവി ആ ആളുകൾ വ്യഭിചാരാരോപണം നടത്തിയ ചരിത്രം മുഴുവൻ പറയുന്നില്ല. ആ അവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും അറിയുന്നില്ല ആയിഷ ബീവി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഒന്നാമത്തേത് പ്രവാചകന്മാർ ഗൈബ് അറിയില്ല എന്നുള്ളത്. അതിനുമപ്പുറത്തേക്ക് റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്ത തന്റെ ആ ഉമ്മത്തിന്റെ ആ തൗഹീദിന്റെ ആ മഹത്വം അവർ മനസ്സിലാക്കിയത് എത്രത്തോളം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അകൽച്ച കണ്ടപ്പോ ആയിഷ ബീവി അസുഖവുമായി നിൽക്കുന്ന സമയത്ത് ആയിഷ ബീവിക്ക് വളരെ വിഷമായി. ആയിഷ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലേ ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കട്ടെ. എന്റെ വീട് പറഞ്ഞാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകളാണ് ആയിഷ ബീവി. ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ആയിഷ ബീവി അറിയുന്നത് തന്നെ പറ്റി ആളുകളെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഒരു വ്യഭിചാരാരോപണം എന്റെ വ്യക്തിയുമായിട്ട് ഒരു വ്യഭിചാരാരോപണം പറയുന്നുണ്ട് എന്നുള്ള നിലക്കറിഞ്ഞു. ആയിഷ ബീവിക്ക് വളരെയധികം വിഷമായി. അള്ളാഹിന്റെ റസൂല് പോലും എന്നെ മനസ്സിലാക്കി, സ്വന്തം ഭർത്താവ് പോലും എന്നെ ഒരു ആ സ്ത്രീയുടെ അതായത് ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. ഒരു നാട് മുഴുവനും സ്വന്തം ഭർത്താവ് അത് അള്ളാഹുവിന്റെ റസൂല് പോലും എന്നെ മനസ്സിലാക്കുന്നില്ല, എന്റെ നിരപരാധിത്വം മനസ്സിലാക്കുന്നില്ല എന്നുള്ള അവസ്ഥയിൽ വിഷമിച്ചിരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരികയാണ്. നമ്മൾ ഓരോരുത്തരും ആ ആയിഷ ബീവിയുടെ മാനസിക അവസ്ഥയിൽ നമ്മൾ ചിന്തിച്ചു നോക്കി, പ്രത്യേകിച്ച് സ്ത്രീകൾ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കോ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കോ, തൗബ ചെയ്തോ. നീ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം വെളിപ്പെടുത്തും. ഇതാരും ആരോടാ പറയുന്നത്? ഭർത്താവ് എന്നതിനപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ റസൂല് ആയിഷ ബീവിയോട് പറയാം. ആയിഷ ബീവി പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാം? ആയിഷ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ ചെറിയൊരു പെൺകുട്ടിയാണ്, ഞാൻ ചെറിയ ഒരു പെൺകുട്ടിയാണ്, ഖുർആനിലൊന്നും വലിയ അറിവൊന്നുമില്ല, വലിയ അറിവൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോ പറയുന്നത് യൂസുഫ് നബിയുടെ ഉപ്പ യഅ്ഖൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞൊരു വാക്കാണ്, അല്ലാഹുൽ മുസ്തആൻ അലാ മാ തുശ്രികൂൻ, നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് എനിക്ക് അള്ളാഹുവിനോടാണ് സഹായം തേടാനുള്ളത്. ഇത് ആരാരോടാ പറയുന്നറിയോ? ആരാരോടാ പറയുന്നറിയോ? ആയിഷ ബീവി എന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു സ്ത്രീ ഭർത്താവ് എന്നതിന്റെ അപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ റസൂലിനോട് പറയാണ്, അല്ലാഹുൽ മുസ്തആൻ, ഞാൻ അള്ളാഹുവിനോടാണ് സഹായം ചോദിക്കുക നിങ്ങളൊക്കെ ഈ പറഞ്ഞുണ്ടാക്കുന്നതിൽ. ഇന്ന് കാലത്തെ മുസ്ലിമീങ്ങളാണെങ്കിൽ തനിക്കനുഭവിക്കുന്ന ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ അള്ളാഹുവിന്റെ റസൂലിരിക്കെ സ്വന്തം ബാപ്പയായ ഔലിയാക്കളുടെ നേതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഇരിക്കെ എന്താ നമ്മുടെ ആളുകൾ ചെയ്യുക? എന്താ നമ്മുടെ ആളുകൾ ചെയ്യുക? തന്റെ ജീവിതത്തിന്റെ ഒരു ആവശ്യം വരുമ്പത്തിനും ഇടപെടുത്താനും സഹായം ചോദിക്കാനും മരണപ്പെട്ടു പോയ ഔലിയാക്കളെന്നും പറഞ്ഞ് ആ കബറിൽ പോയി തേടുമ്പോ ആയിഷ ബീവിക്ക് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചെടുത്ത തൗഹീദ് എന്തായിരുന്നു? എന്തായിരുന്നു തൗഹീദ്? അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വളരെ ഇഷ്ടമാണ് അല്ലാഹു തആല തൗഹീദിനെ തഹ്ഖീഖ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അപ്പോൾ അവിടെ വെച്ച് ആയത്തിറക്കി അല്ലാഹുവിന്റെ റസൂലിന് ആയിഷ ബീവി നിരപരാധിയാണെന്ന് പറഞ്ഞു. ആയിഷ ബീവി നിരപരാധിയാണെന്ന് പറഞ്ഞ ആയിഷ ബീവിന്റെ ഒരൊറ്റ വാക്ക് കാരണം അല്ലാഹു തആലയോട് ആയത്തിറക്കുക. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം കണ്ടു പറഞ്ഞു, ആയിഷ നീ നിരപരാധിയാണെന്ന് അള്ളാഹു തെളിയിച്ചിരിക്കുന്നു. അപ്പൊ ആയിഷ ബീവിയുടെ ഉമ്മ പറഞ്ഞു, റസൂലിനോട് നന്ദി പറയോ, റസൂലിനോട് നന്ദി പറയുന്നു. ആയിഷ ബീവി പറഞ്ഞു, ഇല്ല ഞാൻ പറയില്ല, ഞാൻ എന്റെ അള്ളാഹുവിനോട് മാത്രമേ പറയുകയുള്ളൂ, എല്ലാ ഹംദും എന്റെ അള്ളാഹുവിന് മാത്രം, എന്റെ അള്ളാഹാണ് എന്റെ നിരപരാധിത്വം തെളിയിച്ചത്, ആരാരോട് പറയുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളുടെ മഹത്വം. അള്ളാഹുവിന്റെ റസൂൽ അമ്പിയാക്കളുടെ നേതാവോടിരിക്കെ, ഔലിയാക്കളുടെ നേതാവായ അബൂബക്കർ സിദ്ദീഖോടിരിക്കെ, ഒരു ചെറിയ പെൺകുട്ടി അള്ളാഹുൽ മുസ്താൻ എന്ന് പറയുമ്പോ ആ അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത തൗഹീദ് എന്തായിരുന്നു മനസ്സിലാക്കേണ്ടത്? എന്താ അവർക്ക് പഠിപ്പിച്ചത്? തൗഹീദ്. എന്തമ്മടൊക്കെ അവസ്ഥ എന്നുള്ളത്? തൗഹീദ് തിരിഞ്ഞവരുടെ അവസ്ഥ, തിരിയാത്തവരുടെ അവസ്ഥ പറയാനുണ്ടോ? തിരിഞ്ഞവരുടെ അവസ്ഥ എന്താന്ന് നമ്മൾ പരിശോധിക്കണം. തിരിയാത്തവരുടെ അവസ്ഥയോ? ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പൂർണമായിട്ടും എല്ലാത്തിനും കഴിവുള്ളവരാണ്. അള്ളാഹുവിനോട് മാത്രമേ അവള് ചോദിക്കേണ്ടതുള്ളൂ. എന്താവശ്യം അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കേണ്ടതുള്ളൂ. മൂന്നാമത്തേത് ഉലൂഹിയത്ത്, നാലാമത്തേത് അസ്മാഉ വസ്സിഫാത്ത്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഒരടിമ മനസ്സിലാക്കുന്നതിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് ഒരടിമക്ക് ലഭിക്കുന്ന ഇൽമിന്റെ ഉന്നതമായ അവസ്ഥ, അള്ളാഹുവിന്റെ ഉന്നതമായ നാമങ്ങൾ കൊണ്ടും അവന്റെ സിഫത്തുകൾ കൊണ്ടും അവനെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ചുരുക്കം പേർക്ക് അള്ളാഹു തആല കൊടുക്കുന്ന ഒരു തൗഫീഖ്. വളരെ ചുരുക്കം പേർക്ക്. ധാരാളം പഠിക്കണം. അസ്മാഉൽ ഹുസ്ന കൊണ്ടും സിഫത്തുകളും കൊണ്ടും അല്ലാതെ അള്ളാഹുവിനെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റൂല. അള്ളാഹുവിനെ അറിയാൻ പറ്റൂല. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുള്ള പറയുന്നുണ്ട്, ഒരു അടിമയുടെ, ഒരു മുഅ്മിന്റെ ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇൽമിട്ട് കൊടുക്കും. എന്തിനെ കുറിച്ച്? അള്ളാഹുവിനെ സംബന്ധിച്ച് അറിവിട്ടെടുക്കും. അവന്റെ അസ്മാഉൽ ഹുസ്ന കൊണ്ടും സിഫത്തുകൾ കൊണ്ടും വിട്ടുകൊടുക്കും. എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ അവന്റെ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കാണുന്നത് പോലെയുള്ള ഇൽമ് അള്ളാഹു തആല അവന്റെ അടിമക്ക് ഇട്ടുകൊടുക്കും. എന്നിട്ട് പറയാണ്, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ എന്ന് ചോദിച്ചപ്പോൾ, അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാ. നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം അള്ളാഹുവിനെ നീ കാണുന്നത് പോലെ. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിൽ കൂടി അള്ളാഹു തആല നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ, അത്രത്തോളം അറിവ് അസ്മാഉൽ ഹുസ്ന കൊണ്ട് നമുക്ക് ലഭിക്കും. അള്ളാഹു തആലയുടെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പരലോകത്തെ പറ്റി, നരകത്തെ പറ്റി, സ്വർഗത്തെ പറ്റി, അങ്ങനെ പലതിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ അള്ളാഹു തആല പറയുന്നത് എന്തറിയോ? അള്ളാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളുമാണ്. ഓരോ ആയത്തുകൾ എടുത്തു നോക്കും, ഖഫൂർ റഹീം, അതുപോലെ ഒരുപാട് ഒരുപാട് എത്ര എത്ര നാമങ്ങൾ, മാലിക്കും ഖുദ്ദൂസും സുബ്ഹും, എത്രയെത്രയോ ഇസ്മുകൾ കൊണ്ട് അള്ളാഹു തആലയെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ പഠിക്കണം അള്ളാഹു തആലയുടെ ഇസ്മുകളെ കുറിച്ച് പഠിക്കുകയും അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അള്ളാഹിനെ പറ്റി അറിയാൻ പറ്റൂ. അള്ളാഹിനെ പറ്റി അതിന്റെ പൂർണ്ണത അസ്മാഉൽ ഹുസ്നയാണ്. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹത്തിന്റെ ഫവായിദിൽ ഈ ഘട്ടം ഘട്ടങ്ങളായിട്ട് പറയുന്നത് മഅരിഫത്തുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെ ദർജകൾ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് അറിവ് ലഭിക്കുന്ന ആളുകളുടെ ദർജകൾ അദ്ദേഹം പറയുന്നുണ്ട്. ചില ആളുകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് ലഭിക്കുക അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടുള്ള അറിവായിരിക്കും. അള്ളാഹു അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു കാരുണ്യം, ആ രീതിയിൽ അള്ളാഹിനെ മനസ്സിലാക്കും. ചില ആളുകൾ അള്ളാഹിനെ മനസ്സിലാക്കുക അള്ളാഹുവിന്റെ ശിക്ഷയെ ആലോചിച്ചിട്ടായിരിക്കും. അള്ളാഹു തന്നെ ശിക്ഷിക്കുന്നവരാണ്, അതുകൊണ്ട് അള്ളാഹിനെ അനുസരിക്കണം, അങ്ങനെയാവും. ചില ആളുകൾ അള്ളാഹുവിന്റെ നിയമത്തിൽ ലഭിക്കാനായിരിക്കും, ഞാൻ അള്ളാഹിനനുസരിച്ച് ജീവിച്ചാൽ അള്ളാഹിന്റെ അള്ളന്റെ കാര്യം നടത്തി തരുള്ളൂ, അങ്ങനെ രീതിയിലാവും. അങ്ങനെ ഓരോ രീതിയിലുണ്ടാവും. അവസാനം അദ്ദേഹം പറയാണ്, ഏറ്റവും അധികം അള്ളാഹു സുബ്ഹാനഹു വതആലയെ മനസ്സിലാക്കുന്ന ആളെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കലാമ് കൊണ്ട് അള്ളാഹുവിനെ അറിയുന്നവനാണ്, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹിനെ മനസ്സിലാക്കുന്നവനാണ്. അള്ളാഹു തആല അഖ്ദറുൽ ഖാദിറുൻ, ഏറ്റവും കഴിവുള്ളവരിൽ ഏറ്റവും വലിയ കഴിവുള്ളവൻ. ഹക്കമുൽ ഹാക്കിമീൻ, ഏറ്റവും നല്ല ഹിക്മത്തുള്ളവൻ. അങ്ങനെ എല്ലാം കൊണ്ടും അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ളവൻ അവരായിരിക്കും. അസ്മാഉൽ ഹുസ്ന കൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹിനെ മനസ്സിലാക്കുന്നു. ഓരോ ഘട്ടത്തിലും സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരും ഓരോ അവസ്ഥയിലും നമ്മുടെ നിലപാടുകൾ ഉണ്ടാവുക. ഓരോ അവസ്ഥയിലും കുഫ്ഫാറുകളും മുനാഫിക്കുകളും മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളും എല്ലാം വ്യത്യസ്തരാണ്. നമ്മളത് മനസ്സിലാക്കണം. എല്ലാ മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളല്ല, എല്ലാ മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളല്ല. പക്ഷെ എല്ലാ മുഅ്മിനീങ്ങളും ആരാണ്? മുസ്ലിമീങ്ങളാണ്. ഇസ്ലാമും ഈമാനും രണ്ടും രണ്ടാണ്, അത് രണ്ടും ഒന്നല്ല. ഏത് രീതിയിൽ? അതൊരുമിച്ച് പറയുന്നു. വ്യത്യസ്തമായി പറയുമ്പോൾ രണ്ടും ഒരേ അർത്ഥമാണ്. പക്ഷേ അത് ഒരുമിച്ച് പറയുമ്പോൾ ഇസ്ലാം എന്നാൽ ഒന്ന്, ഈമാൻ എന്നാൽ വേറൊന്ന്. ഇസ്ലാമിനേക്കാൾ ഉന്നതമാണ് എന്ത്? ഈമാൻ എന്ന് പറയുന്നത്. അതിനേക്കാൾ ഉന്നതമാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഇതെല്ലാം വ്യത്യസ്ത. ഒരു ഉദാഹരണം, ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തിബുൻ നബി അതുപോലെ ജാദുൽ മഅാദിൽ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു മുസീബത്ത് ബാധിക്കുമ്പോൾ, ഒരു മുസീബത്ത് ബാധിക്കുമ്പോ ഒരടിമ എടുക്കുന്ന നിലപാടുകൾ, ഒരുപാട് വിഷയം പറയാനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വേഗം വേഗം പറഞ്ഞു പോകുന്നത്. ഒരു മുസീബത്ത് ബാധിക്കുമ്പോ ഓരോ അടിമകൾ എടുക്കുന്ന നിലപാടുകൾ, കാഫിറാണെങ്കിൽ ആ മുസീബത്ത് കൊണ്ട് അവൻ ദേഷ്യപ്പെടുന്നവനും നിരാശപ്പെടുന്നവനും ആയിട്ട് മാറും. ദേഷ്യപ്പെടുന്നവൻ നിരാശപ്പെടുന്നവനും കാഫിറാണെങ്കിൽ അവൻ അത്രയേ ഉള്ളൂ, ഒരു മുസീബത്ത് ബാധിച്ചാൽ അദ്ദേഹം നശിക്കും. രണ്ടാമത്തേത് അങ്ങനെ എണ്ണി പറഞ്ഞിട്ട് ഒരു മുനാഫിക്കിനെ പറയും. ഒരു മുനാഫിക്കിനാണ് ഒരു മുസീബത്ത് ബാധിക്കുന്നതെങ്കിൽ അവന്റെ നിലപാട് എന്തായിരിക്കും? അവൻ നിരാശനാകും, അവൻ നിരാശനാവുമതില്ല. ഒരു മുനാഫിക്കിന് അള്ളാഹു തആല ഒരു മുസീബത്ത് ബാധിച്ചാൽ അവൻ അതിൽ നിരാശനായിരിക്കും. അങ്ങനെ എണ്ണി പറഞ്ഞിട്ട് അടുത്ത പറയാണ് ഒരു ഇസ്ലാമിലേക്ക് കടന്ന ഈമാനിന്റെ അവസ്ഥ അനുസരിച്ച് ഓരോരുത്തരെ പറയാം. ഏറ്റവും ഒരു മുസീബത്ത് ബാധിച്ചു, അവൻ സബ്ർ കാണിച്ചു, ക്ഷമിച്ചു, അവൻ സ്വാബിര്യങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമിക്കുന്നവനെ കൂട്ടത്തിൽ അള്ളാഹു തആല രേഖപ്പെടുത്തി. ഒരു മുസീബത്ത് ബാധിച്ചിട്ട് അതിന് ക്ഷമിക്കുന്നവനെ കൂട്ടത്തിൽ അള്ളാഹു തആല രേഖപ്പെടുത്തി. എന്നാൽ അതിനേക്കാൾ ഉന്നതമായതുണ്ട്, ഒരു മുസീബത്ത് ബാധിച്ചാൽ അവൻ അതിൽ തൃപ്തിപ്പെടും. ഒരു മുസീബത്ത് അവനെ ബാധിച്ചാൽ ആ മുസീബത്ത് അവനിൽ തൃപ്തി ഉണ്ടാക്കും അള്ളാഹുവിൽ. സബറിനേക്കാൾ ഉന്നതമായ അവസ്ഥ അവൻ അള്ളാഹു തആല തൃപ്തിപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും. അതിലും ഉന്നതമായ അവസ്ഥ ഒരു മുസീബത്ത് ബാധിച്ചാൽ അവൻ അള്ളാഹു സുബ്ഹാനഹു തആല ആ മുസീബത്തിന്റെ കാരണമായി ശുക്റും ഹംദും ചെയ്യും. ഒരു മുസീബത്ത് ബാധിച്ച് അതുകൊണ്ട് അള്ളാഹുവിന് നന്ദി കാണിക്കും, അതുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കും. അവൻ അള്ളാഹു തആല ഹമ്മാദിങ്ങളെ അള്ളാഹുവിനെ സ്തുതിക്കുന്നവരുടെ കൊടുക്കി കൊടുക്കുകയിൽ ഒരുമിച്ച് കൂട്ടും. അതിനേക്കാൾ ഏറ്റവും ഉന്നതമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു മുസീബത്ത് ബാധിച്ചു അവൻ എന്താ ഉണ്ടാവുക എന്നറിയോ? അവൻ അള്ളാഹു സുബ്ഹാനഹു തആലയെ കാണാനുള്ള ആഗ്രഹം വർദ്ധിക്കും. പറയാണ് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ സ്നേഹിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ തനിക്ക് ബാധിക്കുന്ന ഒരു മുസീബത്ത് ബാധിക്കുമ്പോ അള്ളാഹ് എനിക്ക് നിന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്. ഇതൊക്കെ എന്താണെന്നറിയോ? അള്ളാഹിനെ കുറിച്ചുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർ എത്തുന്ന അവസ്ഥയിലാണ് ഈ പറഞ്ഞതല്ല. ഇവിടെ നാം പറയുന്നത് ഈ നാല് കാര്യങ്ങളെ കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആലയിലുള്ള ഈമാൻ ഒന്നാമതായി ശരിയാവേണ്ടത്. നാല് കാര്യങ്ങൾ: വുജൂദ്, റുബൂബിയത്ത്, ഉലൂഹിയത്ത്, അസ്മാ വസ്ഫാത്. ഈ നാല് കാര്യങ്ങളുണ്ട് അള്ളാഹുവിന്റെ വിശ്വാസം ഒന്നാമതായി നമുക്ക് ശരിയാവണം. അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അള്ളാഹുവിനുള്ള ആശയം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. ഒന്നാമതായിട്ട് അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു എന്നുള്ള ആശയം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് അപ്പോഴാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരടിമയാണ് പിന്നീടാണ് അവൻ അള്ളാഹുവിന്റെ അടുക്കൽ പരീക്ഷണത്തിന് വിധേയനാകുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു തആലയോട് ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് കരാറ് ചെയ്യുന്നവന് അവനാണ് അള്ളാഹു സുബ്ഹാനഹു തആല പിന്നീട് പരീക്ഷിക്കുന്നത്. എന്തിനാണ് പരീക്ഷണം? അവൻ പറഞ്ഞ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഥവാ ലാ മഅബൂദ, എനിക്ക് ഇബാദത്ത് ചെയ്യപ്പെടേണ്ടവനായിട്ട് ആരുമില്ല, ഞാൻ ഇബാദത്ത് ചെയ്യേണ്ടതായിട്ട് ആരുമില്ല, ഇല്ലല്ലാഹ്, ഈ പറഞ്ഞ അള്ളാഹു അല്ലാതെ എന്ന് പറയുമ്പോ ഇത് എത്രത്തോളം സത്യസന്ധമാണ് എന്ന് അവനെ പരീക്ഷിക്കും. അതാണ് രണ്ടാമത്തെ ഘട്ടം തർബിയത്ത് തൗഹീദ്. രണ്ടാമത്തെ അത് തഅലീമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കി, ഈ അള്ളാഹിനെ മനസ്സിലാക്കി അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ജീവിക്കലാണ്. രണ്ടാമത്തേത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ എത്രത്തോളം സിദ്ഖ് കാണിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ പരീക്ഷിക്കുന്ന ഘട്ടങ്ങളാണ് തർബിയത്ത് എന്ന് പറഞ്ഞാൽ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിവിട്ടി, അള്ളാഹുവിനെ സംബന്ധിച്ച് അറിവിട്ടി, ഈ കാര്യങ്ങളൊക്കെ അവൻ അറിഞ്ഞു, അള്ളാഹിനെ കുറിച്ചുള്ള അറിവിട്ടി. ഇനി അവൻ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിൽ എങ്ങനെ ഈ അള്ളാഹു ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ തെളിയിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ജീവിതത്തിന്റെ ഓരോ വിഷയങ്ങളിൽ എങ്ങനെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ ജീവിതത്തിൽ പകർത്തുന്നു എന്നുള്ള വിഷയം. ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കണം കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതെല്ലാം നടക്കുന്നുണ്ട്. നമ്മൾ തൗഹീദ് ലഭിച്ച നിമിഷം മുതൽ അള്ളാഹു തആല നമ്മളെ പരീക്ഷിക്കുന്നുണ്ട്. ഏതൊക്കെ വിഷയങ്ങൾ? നമ്മുടെ കുടുംബത്തിലായിരിക്കാം. എത്രത്തോളം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറഞ്ഞതുപോലെ വീട്ടിലെ അടുപ്പിൽ പാചകം ചെയ്യുമ്പോ അതിലിടാൻ ഉപ്പ് ലഭിക്കാത്തപ്പോ, ആ ഉപ്പ് അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്ന അവസ്ഥ വരെ, ചെരുപ്പിന്റെ വാര് പൊട്ടുമ്പോ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്ന അവസ്ഥ വരെ, അത്രത്തോളം തൗഹീദിനെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അത്രത്തോളം നാം പറഞ്ഞു, ഒന്നാമത്തെ തഅലീമു തൗഹീദ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമ്, ലാ ഇലാഹ ഇല്ലല്ലാഹിനെ കുറിച്ചുള്ള ഇൽമ്, അത് എല്ലാ രീതിയിലും പൂർണ്ണമാകുമ്പോ ഒന്നാമത്തെ മർത്തബ അവൻ എത്തി. രണ്ടാമത്തേത് തർബിയത്താണ്. അവൻ ഈ പഠിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനീ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനീ ഉൾക്കൊണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്രത്തോളം അവന്റെ ഹൃദയത്തിലേക്ക് കടന്നിട്ടുണ്ട്, അവന്റെ കൽബിനകത്തേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വീണ്ടും അവന് ബോധ്യപ്പെടാനും അള്ളാഹു തആല നോക്കിക്കാണാനുമുള്ള ഓരോ ഘട്ടങ്ങൾ അതാണ് തർബിയത്ത് തൗഹീദ് എന്ന് പറഞ്ഞാൽ. ഒരടിമ ഈ കരാർ ചെയ്തു കഴിഞ്ഞാൽ ചില ആളുകൾ ഉണ്ടാവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കരാർ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവരാ കരാറിന്റെ മേൽ ആലോചിച്ചുകൊണ്ടേയിരിക്കും. ആ കരാറിന്മേൽ ചിന്തിച്ച് ചിന്തിച്ച് അതിലെന്തൊക്കെ ഞാൻ ചെയ്യേണ്ടതുണ്ടെന്ന് ആലോചിക്കും. എന്നാൽ ചില ആളുകൾ ദീനിനെ ഒരു ശീലമായി മാത്രം എടുക്കും. തന്റെ നാട്ടുകാരെന്താ ചെയ്യുന്നത്, തന്റെ കുടുംബക്കാരെന്താ ചെയ്യുന്നത്, കാലങ്ങളായിട്ട് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദീനി എന്ന് പറഞ്ഞാൽ അവർക്ക് ശീലായിരിക്കും. അവർ മസ്ജിദ് പോകണ്ടാവും, എന്താ കാലങ്ങളായിട്ട് ചെപ്പ് മുതലേ ഇങ്ങനെ പോകണ്ട്, അവർക്ക് ചെപ്പ് മുതലേ അങ്ങനെ ചെയ്യുന്നുണ്ട്, ചെപ്പ് മുതലേ ഇങ്ങനെ നമുക്ക് ചെയ്യണം പറഞ്ഞിട്ട് അവർ കാലങ്ങളായിട്ട് എന്താണോ ചെറുപ്പത്തിൽ കണ്ട് എന്താണോ കേട്ടത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഒരു മുഅ്മിൻ ലായിലായില്ലെന്ന് ഉറ്റ ആലോചിക്കും. രണ്ടാമത്തെ ഘട്ടം അള്ളാഹു തആല പരീക്ഷിക്കുന്നതായിരിക്കും. ആ പരീക്ഷണം ഏത് തലത്തിലും ഉണ്ടാകും, ഏത് തലത്തിലും ഉണ്ടാകും. നമ്മുടെ ഏത് ചെറിയ കാര്യമാവട്ടെ വലിയ കാര്യമാവട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെയും ഈമാനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹു തആല നമ്മൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്ര ബോധ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ യുക്രിം വൈഫ യുക്രിം ജാറ ഫലിഖുൽ ഖൈറ ഔ ലിയസ്മുത്. ഒരാള് ഈ പരലോകത്തിൽ ഈമാനുള്ളവനാണെങ്കിൽ അള്ളാഹുവിന് ഈമാനുള്ളതാണെങ്കിൽ അവൻ അവന്റെ അയൽവാസിയെ ബഹുമാനിക്കും, ആദരിക്കും. അവൻ അവന്റെ അതിഥിയെ ആദരിക്കും. അവൻ ഈമാനിന്റെ ശോഭകളിൽ ഏറ്റവും ചെറുതാണ് വഴിയിൽ കാണുന്ന ഒരു തടസ്സം മാറ്റുക എന്നുള്ളത്. വഴിയിൽ കാണുന്ന ഒരു തടസ്സം മാറ്റുക എന്നുള്ളത് നമ്മളൊരു വഴിയിലൂടെ രാവിലെ പോകുന്ന സമയത്ത് ആ വഴിയിൽ ഒരു ഓര അല്ലെങ്കിൽ ഒരു മരക്കഷ്ണം വീണടക്കുന്നെന്ന് വിചാരിക്കാം, വീണടക്കുന്നെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കാതെ നമ്മൾ നടന്നുപോയി, അങ്ങനെ തിരിച്ചു അങ്ങോട്ട് കുറച്ച് അതിന്റെ വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ അതവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആശയം എന്താണെന്ന് അറിയോ? അതിലൊരു ആശയം, അതിലൂടെ ഒരു ഈമാനുള്ളവൻ കടന്നു പോയിട്ടില്ല, ഈമാൻ മനസ്സിലായവൻ കടന്നു പോയിട്ടില്ല. കാരണം എന്താ, ഈമാന്റെ ഏറ്റവും ചെറിയ ഭാഗമാണ് വഴിയുള്ള തടസ്സവും മാറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ എത്രത്തോളാണ്, ഒരു മുസ്ലിമുകൾക്ക് തടസ്സമായിട്ടുള്ള ഒരു മരക്കൊമ്പ് മാറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആളുകൾക്ക് തടസ്സമായിട്ട് ഒരു മരക്കം മുറിച്ചു കളഞ്ഞാൽ അള്ളാഹു തആല സ്വർഗത്തിലാക്കി, ചെറിയ മുള്ള് വഴിയിൽ നിന്ന് മാറ്റിയാൽ അള്ളാഹു തആല സ്വർഗത്തിലാക്കി. ഈമാനിനെ നമ്മൾ ഒരു മുഅ്മിൻ ഒരിക്കലും വിചാരിക്കരുത്, ഒരു മുഅ്മിൻ ഒരിക്കലും വിചാരിക്കരുത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവോടുകൂടി അല്ലാതെ ഈ സാധനയുടെ വീണിട്ടില്ല. അതായത് ഒരു മരക്കഷ്ണോ കല്ലോ എന്തോ ആവട്ടെ നമ്മൾ ഇറങ്ങുന്ന വഴിയിൽ അത് നമ്മുടെ മുൻപിൽ കിടക്കുന്നുണ്ടെങ്കിൽ വല്ലാഹി അല്ലാഹു അറിയാതെ ഒരു ചെറിയ ഇല പോലും അല്ലാഹു തആല തീരുമാനിക്കാത്ത ഒരു സ്ഥലത്ത് വീഴുന്നില്ല. അല്ലാഹു തആല അതിനവിടെ എത്തിച്ചത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ പരീക്ഷിക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇത് മാത്രമല്ല, നമ്മുടെ ഉമ്മയാവട്ടെ ഉപ്പയാവട്ടെ കുടുംബത്തിലുള്ളാവട്ടെ മക്കളിൽ നിന്നാവട്ടെ സാമ്പത്തികമാവട്ടെ കച്ചവടമാവട്ടെ എന്തോ ആവട്ടെ അള്ളാഹു തആലക്ക് അറിയേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്രത്തോളം നമുക്ക് ബോധ്യപ്പെട്ടിട്ട് എന്നുള്ളതാണ്. അത് ഓരോരുത്തരുടെ ഈമാന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിരിക്കും, ഓരോരുത്തരുടെ ഈമാനിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിരിക്കും. ഈമാൻ ദുർബലനാണെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാവുള്ളൂ, ഈമാൻ ശക്തമാണെങ്കിൽ അതിനനുസരിച്ച് അവനുണ്ടാവും പരീക്ഷണങ്ങൾ. ഞാൻ ഏറ്റവും ചെറിയ ഈമാന്റെ അംശമാണ് ഈ പറഞ്ഞത്, വഴിയുള്ള തടസ്സം മാറ്റിയ പറഞ്ഞത്. വലുതാവുമ്പോ അതിനേക്കാൾ നല്ല കടുത്ത പരീക്ഷണം അള്ളാഹു തആല നൽകിക്കൊണ്ടേയിരിക്കും. നമ്മള് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞങ്ങട് കഴിഞ്ഞ സുഖമായി ജീവിക്കുക എന്നുള്ളതല്ല, സുഖമായി ജീവിക്കുക എന്നുള്ളതല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുമായിട്ട് അള്ളാഹു നൽകുന്ന ഏതൊരു പരീക്ഷണത്തിനും നമ്മൾ വിജയിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ അള്ളാഹു തആല ഓരോ ഘട്ടത്തിലും നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും നമ്മൾ പരിശോധിക്കണം. നമുക്ക് മനസ്സിലാവണം ഇത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്, ഞാൻ എന്ത് നിലപാടെടുക്കുന്നു എന്ന് അറിയാൻ. എത്രത്തോളം എന്ന് വെച്ചാൽ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യാറുള്ള സൂറത്തുൽ കഹ്ഫ് ഒരുപാട് മഹത്തരമായ വെറുതെ പാരായണം ചെയ്യേണ്ടതല്ല, അത് അതിന്റെ ആശയങ്ങൾ ധാരാളമായി നമ്മൾ ആലോചിക്കണം. വളരെ മഹത്തരമായിട്ട് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ അള്ളാഹുവിനുള്ള വിശ്വാസം ശക്തിപ്പെടാൻ സൂറത്തുൽ കഹ്ഫ് നമുക്ക് ഉപകരിക്കും. സൂറത്തുൽ കഹ്ഫ് നമുക്ക് ഉപകരിക്കും. ഇവിടെ സൂറത്തുൽ കഹ്ഫിലുള്ള മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരു സംഭവമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം ഖിദ്ർ നബിയും കൂടി പോകുന്ന സമയത്ത് ഒരു കുട്ടിയെ കൊല്ലുന്ന സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കുട്ടിയെ കൊല്ലുന്ന സംഭവം മൂസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്ത്? ഒരു തെറ്റിന് ചെയ്യാത്ത ഒരു കുട്ടിയെ ഞങ്ങൾ കൊന്നു. അവസാനം പറഞ്ഞു കൊടുക്കുമ്പോ പറഞ്ഞു, ഈ കുട്ടി വലുതായാല് മാതാപിതാക്കള് സ്വാലിഹീങ്ങളാണ്, ഈ കുട്ടിയുടെ മാതാപിതാക്കളും സ്വാലിഹ്യങ്ങളാണ്. ഈ കുട്ടി വലുതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മാതാപിതാക്കളുടെ കുഫ്റിലേക്ക് നിർബന്ധിക്കും. അതുകൊണ്ടാണ് അള്ളാന്റെ കൽപ്പന പ്രകാരമാണ് ആക്കുന്നത്. അള്ളാഹ് അതിനേക്കാൾ ഉത്തമരായ ആളുകൾ ആർക്ക് കൊടുത്തേക്കാം? ഈ മാതാപിതാക്കൾക്ക് കൊടുത്തേക്കാം. ഇവിടെ ഈ ചരിത്രം പറയുന്ന അടുത്ത് നമ്മൾ ആലോചിച്ച് വെക്കും, ആ ഉമ്മാന്റെ ഉപ്പാന്റെ അവസ്ഥ ആലോചിച്ച് വെക്കും. സ്വാലിഹീങ്ങളാണെന്ന് അള്ള പറഞ്ഞു, ഉഗ്മീയങ്ങളാണെന്ന് അള്ള പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലൊന്ന് വെച്ച് ബന്ധിപ്പിച്ച് ആലോചിച്ച് വെക്കും. നമ്മുടെ കുട്ടി പുറത്ത് കളിക്കാൻ പോയി, കളിക്കാൻ പോയ കുട്ടിയെ കുറിച്ചിട്ട് പുറത്ത് കഴിഞ്ഞിട്ട് ആളുകൾ വന്ന് പറയാണ്, ഒരു വഴിയുകടെ പോണ ഒരാള് കുട്ടീനെ കളിച്ചിരിച്ചു കൊന്നു, കുട്ടീനെ കൊന്നു, അല്ലെങ്കിൽ ഒരു വണ്ടി വന്നിടിച്ചു. അങ്ങനെ ചെയ്തിട്ട് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇവിടെ ആ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം സ്വാലിഹീങ്ങളായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഉമ്മയും ഉപ്പയും അവര് കേൾക്കുന്നത് തങ്ങളുടെ മകൻ ഒരാൾ കൊന്നുപോയി എന്നുള്ളതാ. അവർക്കറിയില്ല എന്താ വരാൻ പോകുന്നത്. പക്ഷെ അള്ളാഹ് അവരോട് ചെയ്ത എന്താ? വലുതായി കഴിഞ്ഞ കുഫറിലേക്ക് തങ്ങളെ നരകാവകാശത്തിലേക്ക് നിർബന്ധിക്കുന്ന ഒരു മകനിൽ നിന്ന് അവരെ അള്ളാഹ് രക്ഷിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഓരോന്നും അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു അടിമയുടെ മകൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല മലായിക്കത്തുകളോട് ചോദിക്കും, എന്റെ അടിമയുടെ മകനെ നിങ്ങൾ പിടിച്ചോ? മലക്കുകൾ പറയും, പിടിച്ചു. അവന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ പിടിച്ചോ? നിങ്ങളെ പിടിച്ചോ? പിടിച്ചു. എന്റെ അടിമ എന്താ പറഞ്ഞു വെക്കും? അള്ളാഹു തആല മലായിക്കുന്ന അള്ളാഹ് അറിയാം. പക്ഷെ എന്നാലും അള്ളാഹുവിന് ഇദ്ദത്ത് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ ഹൈദാനിയത്ത് തെളിയിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു തആല ചോദിച്ചറിയും. പല ഹദീസുകളെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു തആല അള്ളാഹുന്റെ സിഫാത്തുകൾ പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അള്ളാഹു തആലയുടെ ഗീറത്ത്, ആത്മരോക്ഷം, അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളോടുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അള്ളാഹു മലായിക്കത്തുകൾ അറിയും. അടിമ പറഞ്ഞു, അടിമ ഹംദ് ചെയ്തു, അള്ളാഹ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. സ്വന്തം മകൻ മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കുമ്പോ ഒരു വാപ്പ പറയാണ് അൽഹംദുലില്ലാ, ഒരു ഉമ്മ പറയാണ് അൽഹംദുലില്ലാ, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ ഹംദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മാത്രം പറയാനുള്ളതാണ്. ഹംദും ശുക്റുള്ള വ്യത്യാസം തന്നെ നമുക്ക് പഠിച്ചിട്ടില്ല. ഹംദും ശുക്റും തമ്മിൽ വ്യത്യാസം തന്നെ നമുക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത. സഹോദരങ്ങൾ, അങ്ങനെയാണ് അള്ളാഹു തആല നമ്മളെ തർബിയത്ത് നടത്തുക. തൗഹീദ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് അത് മടക്കി വെച്ച് ഞാൻ തൗഹീദിന്റെ ആളായി, ഇതൊരു സ്റ്റിക്കർ ഒട്ടിച്ച് ഞാൻ മുവക്കിയതാണ്, ഈ നാട്ടുകാരെ നന്നാക്കിയാൽ മതി എന്നുള്ളതല്ല. തൗഹീദ് ഉള്ളവന്റെ നിലപാടുകൾ അള്ളാഹു തആല ഗൗരവമാണ്. അവൻ അഹ്സനു അമല, അവന്റെ നിലപാടുകൾ ഇഹ്സാനോടുകൂടി ഉന്നതമായ നിലപാടുകളായിരിക്കണം. അങ്ങനെ എടുക്കണം ഓരോ നിലപാടുകളും. ഹംദും ശുക്റും വ്യത്യാസമുണ്ട്. അത് പിന്നെ ഇതിന്റെ ഇടയിൽ പറയേണ്ട ഒരു വിഷയം. ഹംദും ശുക്റും, ഹംദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഹത്വപ്പെടുത്തി അള്ളാഹുവിന്റെ ജലാലത്തിനും അള്ളാഹുവിന്റെ മഹത്വത്തിനും നമ്മൾ നാവുകൊണ്ട് പറയുന്ന സ്തുതിക്കാണ് അൽഹംദുലില്ലാഹ് ഹംദ് എന്ന് പറയുക. ശുക്ര എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല നൽകുന്ന നിഅമത്തുകൾക്ക് നന്ദി കാണിക്കൽ. അത് കൗലും അമലും ഉണ്ടാവും. അത് നാവുകൊണ്ട് നന്ദി പറയലും ഉണ്ടാവും. ആ നന്ദിക്ക് കൂടുതൽ നമ്മൾ അമല് ചെയ്യലും ഉണ്ടാവും. നമസ്കരിക്കുക, അല്ലെങ്കിൽ സദഖ കൊടുക്കുക, അമല് ചെയ്ത് അള്ളാഹുക്ക് നന്ദി കാണിക്കുക. അതാണ് ഹംദും ശുക്രും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ചില ആളുകൾ അള്ളാഹുവിന്റെ ഒരു മുസീബത്ത് ബാധിച്ച അതിന് ഹംദും ശുക്രും ചെയ്യും. ഹംദും ശുക്രും ചെയ്യാൻ സാധിക്കും. നമുക്ക് ചിലപ്പോ ആലോചിച്ചെത്തൂല, നമുക്ക് ചിലപ്പോ ആലോചിച്ചാൽ പോലും എത്താൻ സാധിക്കൂല അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെ. അങ്ങനെ തർബിയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എല്ലാം എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഞാൻ പറഞ്ഞു, അള്ളാഹു തആല ഖാലിഖാണ്, മാലിക്കാണ്, മുദബ്ബിറാണ്, റാസിഖാണ് എന്നുള്ള ഒന്നാമത്തെ ഘട്ടമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞൊരുത്തൻ, അവന്റെ കച്ചവട സ്ഥാപനം, അവന് റിസ്ക് ലഭിക്കുന്ന ഒരേ ഒരു കാര്യം അതാണ്. അവന്റെ കച്ചവട സ്ഥാപനം ഒരു ദിവസം രാത്രി അതിന്റെ എല്ലാ പുതിയ ചരക്കുകളൊക്കെ കൊണ്ടുവന്ന് വെച്ച് എല്ലാ ദിവസവും പിറ്റേന്ന് കച്ചവടത്തിൽ തയ്യാറായിട്ട് വീട്ടിലെത്തുമ്പോ അവന്റെ വിളിയേക്കാണ് കടങ്ങട് കത്തിപ്പോയി എന്ന്. കടങ്ങട് കത്തിപ്പോയി എന്നുള്ളത് സ്വാഭാവികമായിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടുണ്ടോ? പക്ഷേ അള്ളാഹുവിനെ മനസ്സിലായ തർബിയത്തിൽ ഈമാൻ സിദ്ധിച്ച ഒരു അടിമ പറയുന്ന വാക്ക് എന്തായിരിക്കും എന്നറിയോ? അൽഹംദുലില്ലാ. കാരണം അവനറിയാം അള്ള റസ്സാഖാണെന്ന്. അവന്റെ റിസ്ക് അവന്റെ കടയിലല്ല, അള്ളാഹുവിലാണെന്നുള്ള ബോധം അവനുണ്ടാവും. അല്ലാത്തോട് പേടിക്കും. മാനസികമായിട്ട് തൊബയായിട്ടുള്ള വിഷമത്തിന്റെ കാര്യത്തിൽ ഈ പറയുന്നത് ഒരു പരീക്ഷണത്തിൽ ഓരോരുത്തരെടുക്കുന്ന അവർ ഉദാഹരണം പറഞ്ഞതുള്ളൂ. ഈ അള്ളാഹുവിന്റെ ഇസ്മു കൊണ്ട് ഖാലിക്ക് കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടായാലും അവന് മനസ്സിലാവും അള്ളാഹയുടെ ഖാലിക്ക് എന്നുള്ളത്, അവന് തെളിയിച്ചു കൊടുക്കാൻ പറ്റും. മാലിക്ക് മുദബ്ബിർ റാസിക്ക് അങ്ങനെ അള്ളാഹിനെ കുറിച്ച് അവൻ എന്തൊക്കെ പഠിച്ചോ അതൊക്കെ അള്ളാഹുവിന്റെ ജീവിതത്തിൽ തർബിയത്ത് നടത്തിക്കൊണ്ടേയിരിക്കും. അവന്റെ ഈമാന്റെ ശക്തിക്കനുസരിച്ച് അവന് ഗൗരവം കൂടും, അള്ളാഹുവിന് തെളിയിച്ചു കൊടുക്കേണ്ടി വരും. ഞാന് സാധാരണ മറാത്തി തൗഹീദ് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാറുണ്ട്, മനസ്സിലാവാൻ വേണ്ടി പറയാണ്. ചെറിയ കുട്ടികൾക്ക് നമ്മള് ഒരു കണക്ക് പഠിപ്പിച്ചു കൊടുക്കുക വിചാരിക്കാം, ഒരു പുസ്തകം എടുത്തിട്ട് പഠിപ്പിച്ചു കൊടുക്കുക വിചാരിക്കാം. ഒന്നാമതൊരു അധ്യാപകൻ എന്ത് ചെയ്യും, പാഠം കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കും, പാഠം കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കും. പാഠം കഴിഞ്ഞാൽ അടുത്തത് എന്താ വരിക, അഭ്യാസം, എന്താണ് എക്സസൈസ്. അതെന്ത് ചെയ്യണം, കുട്ടി ഒറ്റയ്ക്ക് ചെയ്യേണ്ടതാ. പക്ഷെ തെറ്റിക്കഴിഞ്ഞാൽ ആര് തിരുത്തി കൊടുക്കും, അധ്യാപകൻ തിരുത്തി കൊടുക്കും. മൂന്നാമത്തെ എന്താ, അതും കഴിഞ്ഞ എന്താ, പരീക്ഷയാണ്. സാധാ അടിമ ഒറ്റയ്ക്ക് അവിടെ ടീച്ചർ തിരുത്താൻ വരൂല. ഉദാഹരണത്തിന് ഒരടിമയും അള്ളാഹുവും തമ്മിലുള്ളതാണ്, അത് ഉപമ പറയല്ല, മനസ്സിലാവാൻ വേണ്ടി. അള്ളാഹു തആല ആദ്യം അടിമക്ക് ഇൽമു കൊടുക്കും, അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമ്, അത് അവന്റെ ഔദാര്യാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നതന്നെ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമിന്റെ ഹിദായത്തിന്റെ ഔദാര്യം ലഭിച്ചുകൊണ്ട് നമ്മളിവിടെ ഓരോരുത്തർ ഇരിക്കുന്നത്. അള്ളാഹു തആല പഠിപ്പിച്ചു തന്നു, അള്ളാഹു തആല പഠിപ്പിച്ചു തന്നു, അല്ലാതെ നമുക്ക് അള്ളാഹിനെ കുറിച്ച് അറിയാൻ പറ്റൂല, ഈമാൻ നമ്മുടെ കൽബിൽ കയറൂല. അങ്ങനെ പഠിപ്പിച്ചെന്ന് അള്ളാഹു തആല രണ്ടാമത് തർബിയത്ത് ചെയ്യും. ഓരോ പരീക്ഷണ ഘട്ടം നമ്മൾ തോറ്റുപോകും, പക്ഷെ അള്ളാഹു തആല നമ്മളെ സഹായിക്കും, വീണ്ടും പഠിപ്പിക്കും, വീണ്ടും തോറ്റു വീണ്ടും പഠിപ്പിക്കും, അങ്ങനെ പരീക്ഷിക്കും. മൂന്നാമത്തേതാണ് അത് നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ടത്, തഹ്ഖീഖുൽ തൗഹീദ്. അവിടെ അള്ളാഹു തആല അവിടെ തിരുത്താൻ ഉണ്ടാവില്ല, അള്ളാഹു തആല നോക്കിക്കാണുകയായി. അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കാണുകയായിരിക്കും അടിമ എന്താ ചെയ്യുന്നത്. അടിമ അവനെ പഠിപ്പിച്ചു കൊടുത്തല്ല, അവനെ തർബിയത്ത് നടത്തിയല്ല, ഈവൻ എന്നെ, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹു തആലക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതാണ് മൂന്നാമത്തെ മർത്തബ, തഹ്ഖീഖുൽ തൗഹീദ്, തൗഹീദിന്റെ സാക്ഷാത്കാരം. തൗഹീദിന്റെ സാക്ഷാത്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൗഹീദ് സാക്ഷാത്കരിക്കുന്നവർക്കുള്ള ഏറ്റവും മഹത്തരമായ പ്രതിഫലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, സഹാബാക്കളിരിക്കുക, അപ്പൊ പറഞ്ഞു, നാളെ പരലോകത്ത് ഓരോ നബിമാർ വരുന്നത് എനിക്ക് കാണിക്കപ്പെട്ടു. ചില ആളുകളുടെ കൂടെ രണ്ടാള്, ചില ആള് മൂന്നാള്, ചില ആള് പത്തിന് താഴെ ആള്, അങ്ങനെ ചിലരൊറ്റയ്ക്ക് അങ്ങനെ ഓരോരുത്തർ വരും. അങ്ങനെ ഒരു കൂട്ടവാളുകളായിട്ടൊരു കൂട്ടത്തെ കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്റെ ഉമ്മത്താണോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അല്ല, അത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്താണ്, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്താണ്. പിന്നെ വളരെയധികം വിശാലമായ ഒരാൾക്കൂട്ടത്തെ കാണിച്ചു, പറഞ്ഞു, അതാണ് റസൂലെ നിങ്ങളുടെ ഉമ്മത്ത്. എന്നിട്ട് പറഞ്ഞു, അതിൽ എഴുപതിനായിരം പേരാളുകൾ, എഴുപതിനായിരം പേരാളുകൾ ഒരു വിചാരണയോ ഒരു ശിക്ഷയോ ഇല്ലാതെ നേരിട്ട് സ്വർഗത്ത് കിടക്കുന്നവരാണ്. മറ്റ് ചില റിപ്പോർട്ടുകൾ ഓരോ എഴുപതിനായിരത്തിൽ ഓരോന്നിന്റെ കൂടെ എഴുപതിനായിരം ആളുകൾ, അവരെല്ലാവരും ഒരു വിചാരണയും ശിക്ഷയും ഇല്ലാതെ സ്വർഗത്ത്. അവരവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞപ്പോ ഒരു മൂന്ന് കാര്യങ്ങൾ അതിൽ പറഞ്ഞു. ഒന്ന്, അവർ റുഖ്യ ചെയ്യാൻ ആവശ്യപ്പെടൂല, അതുപോലെ തന്നെ പക്ഷി ശാസ്ത്രം നോക്കൂല, അതുപോലെ കരിക്കൽ ചികിത്സ ചെയ്യൂല, അങ്ങനെ. പക്ഷെ അതിൽ ഏറ്റവും വലിയ കാവക്ക് എന്തറിയോ, വഅലാ റബ്ബിഹിം തവക്കലൂൻ, അവരവരുടെ റബ്ബിൽ തവക്കുൽ ചെയ്യുന്നവരായിരിക്കും. ഉലമാക്കൾ അത് വിശീകരിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമല്ല അതിൽ ഉൾപ്പെടുക, വേറെയും ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടും. പൂർണ്ണമായിട്ടും തങ്ങളുടെ റബ്ബിലുള്ള ഹഖ് തവക്കുൽ, പൂർണ്ണമായിട്ടുള്ള ഹഖ് തവക്കുൽ, അങ്ങനെ ചെയ്യുന്ന ആളുകൾ, തൗഹീദ് തഹ്ഖീഖ് ചെയ്യുന്ന ആളുകൾ, ഇഹ്സാൻ ചെയ്യുന്ന ആളുകൾ, ആ ആളുകൾക്ക് അല്ലാഹു തആലയുടെ വഅദ ഒരു വിചാരണയില്ല. മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു വിചാരണയില്ല, ഒരു ചോദ്യമില്ല, ഒരു ശിക്ഷയില്ല. യദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, ഒരു ശിക്ഷയോ ചോദ്യമോ ഒന്നുമില്ലാതെ സ്വർഗത്തിൽ നേരിട്ട് കടക്കാൻ എന്ത് വേണം, തൗഹീദ് തഹ്ഖീഖ് ചെയ്യാൻ പറ്റണം. നമുക്ക് ബോധ്യപ്പെടണം തൗഹീദിന്റെയും ഹഖ് തവക്കുലിന്റെയും മഹത്വം, തഹ്ഖീഖുൽ തൗഹീദിന്റെയും ഹഖ് തവക്കുലിന്റെയും. നമ്മൾ ഓരോ നമസ്കാരത്തിൽ, ഓരോ നമസ്കാരത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പോയി ചെയ്യുന്ന ഒരു കരാറുണ്ട്. ഉലമാക്കൾ പറഞ്ഞു, ലോക അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഏതൊക്കെ വേദഗ്രന്ഥങ്ങളുണ്ടോ അതിന്റെ പൂർണ്ണ ആശയം വിശുദ്ധ ഖുർആനിലാണ്. വിശുദ്ധ ഖുർആനിന്റെ പൂർണ്ണ ആശയം സൂറത്തുൽ ഫാത്തിഹയിലാണ്. സൂറത്തുൽ ഫാത്തിഹയിലെ പൂർണ്ണ ആശയം ഒറ്റ ആയത്തിലാണ്. ഏതായത്? ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. സഹോദരങ്ങളെ, നമ്മൾ ഓരോ നമസ്കാരത്തിലും പറയുന്ന ഈ കരാറുണ്ടല്ലോ, അതൊന്ന് ബോധ്യപ്പെട്ടാൽ മതി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഉന്നതമായ സ്ഥാനം നമുക്ക് ലഭിക്കാൻ. എന്താണ് ഇയ്യാക നഅബ്ദു? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇല്ല അല്ലാഹ് ഇല്ല, ഒന്നിനെയും ഞാൻ പങ്കുചേർക്കില്ല, ജീവനുള്ളതോ മരണപ്പെട്ടവരോ ആയിട്ട് എന്തോ ആവട്ടെ, നീയല്ലാതെ ഒന്നിനോടും ഞാൻ പ്രാർത്ഥിക്കില്ല, നിന്നോടല്ലാതെ ഒന്നിനോടും ഞാൻ പ്രാർത്ഥിക്കില്ല. എന്റെ നമസ്കാരം, എന്റെ സക്കാത്ത്, എന്റെ നോമ്പ്, എന്റെ ഹജ്ജ്, എന്റെ എല്ലാ പ്രവർത്തനങ്ങളും, നീ ഇഷ്ടപ്പെടുന്ന വാക്കും പ്രവൃത്തിയും എല്ലാം അല്ലാഹ് നിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കും. അതാണ് ഇയ്യാക്കനഅബ്ദു. തഹ്ഖീഖ് തൗഹീദിൽ ഒത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ എല്ലാ നിമിഷവും ഇബാദത്താക്കി മാറ്റാൻ പറ്റും. ജീവിതത്തിന്റെ എല്ലാ നിമിഷവും അവനെ ഇബാദത്താക്കി മാറ്റാൻ പറ്റും. അവൻ രാവിലെ എഴുന്നേൽക്കുന്നത്, കിടന്നുറങ്ങുന്നത്, ഭക്ഷണം കഴിക്കുന്നത് എല്ലാം അവനെ ഇബാദത്താണ്, എല്ലാം അവന് ഇബാദത്താക്കാൻ പറ്റും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദരങ്ങളെ, അപ്പോഴാണ് നമ്മുടെ ജീവിതത്തെ ലക്ഷ്യം പൂർത്തിയാവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരുത്തൻ അവന് വേണ്ടി ഭക്ഷണം കഴിക്കുകയാണ്, ഒരുത്തൻ അവന്റെ ശരീരത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കുകയാണ്, അത് അവന് ഇഹ്തിസാബ് ഉണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ, അവൻ എന്തുണ്ട് അറിയോ, സ്വതക്കാതെ ഇബാദത്താണ്, സ്വന്തം ആഗ്രഹം തീർക്കാൻ ഭാര്യയുടെ അടുക്കൽ ചെല്ലൽ ഇബാദത്താണെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ എന്നുള്ള ആയത്ത്, പള്ളിയിൽ അഞ്ചു വക്ത് നമസ്കാരത്തിനും വർഷത്തിലെ റമളാനും ജീവിതത്തിൽ അടുക്കൽ ഹജ്ജിന് മാത്രം നമ്മൾ കൊടുക്കരുത്. ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും ഇബാദത്താക്കി മാറ്റാൻ നമുക്ക് പറ്റണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവേണം. തഹ്ഖീഖ് തൗഹീദിൽ എത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിമിഷവും ഇബാദത്തായിരിക്കും, അവൻ മാറ്റിയിരിക്കും, ഇബാദത്താക്കി മാറ്റിയിരിക്കും. അതാണ് ഇയ്യാക നഅബ്ദു നിന്നെ മാത്രം. അതാണ് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനേറ്റുള്ള കരാർ. അതുപോലെ തന്നെ ഇയ്യാക നസ്തഈൻ, അത് തൗഹീദാണ്, അത് ഉലൂഹിയത്താണ്. ഇയ്യാക നസ്തഈൻ ഐ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഇല്ല അല്ലാഹ് ഇല്ല, ലാ ഹൗല, ഒരു ശക്തിയോ കഴിവോ ഇല്ല. ഈ ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ചാലും എല്ലാ ശക്തികളും ഒരുമിച്ചാലും ലാ ഹൗല, അതിനൊരു ചലനശേഷിയില്ല, വലാ ഖുവത, ഒരു കഴിവുമില്ല, ഇല്ലാ ബില്ലാ, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ. അത് റുബൂബിയത്താണ്, തവക്കുലാണ്. ഈ രണ്ട് കരാറ് അള്ളാഹുവിനേറ്റ് നമ്മൾ ചോദിച്ചു, ഒന്ന് നമ്മൾ ചെയ്യേണ്ടതാണ്, രണ്ട് അള്ളാഹ് നമ്മളോട് ചെയ്യുന്നതാണ്. ഈ കരാറ് നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ, അതിന്റെ അതിൽ തഹ്ഖീഖ് ചെയ്യാൻ സാധിച്ചാൽ, സ്വർഗപ്രവേശനം ഒരു വിചാരണയുമില്ല, ഒരു ശിക്ഷയുമില്ല. അള്ളാഹു നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ് കൂട്ടരെ. അള്ളാഹു തആല പറഞ്ഞ ലിയഅബ്ദൂൻ എന്നുള്ളതിന്റെ അർത്ഥം അതാണ്, അല്ലാതെ നിസ്കാരം നോമ്പ് തീർക്കാത്ത അജ്ജിൽ ഒതുക്കേണ്ടതല്ല, അത് ഇബാദത്താക്കി നിർബന്ധമാക്കപ്പെട്ടതാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ പറ്റും. ഒന്നാമത്തേനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ച് പൂർണ്ണമായ അറിവ്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക. രണ്ടാമത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനുള്ള പൂർണ്ണമായ അനുസരണം, അവന്റെ ഹവയോ ഒന്നും അവനെ ബാധിക്കൂല. മൂന്നാമത്തെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ അള്ളാഹുവിന്റെ തൃപ്തിപ്പെടുന്നത് മാത്രമായിരിക്കും, അള്ളാഹു തആല തൃപ്തിപ്പെടുന്നത് മാത്രമായിരിക്കും. അത്രത്തോളം ദൃഢത അവൻ കൈവരിച്ചിട്ടുണ്ടാവും. ഓരോ പ്രവാചകന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ചരിത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അവർ തഹ്ഖീഖ് ചെയ്ത തൗഹീദിനെയാണ്. അവര് തൗഹീദ് തഹ്ഖീഖ് ചെയ്യുമ്പോ സഹോദരങ്ങളെ, അള്ളാഹു തആല മഹിയത്ത്, അള്ളാഹു തആല അവന്റെ ഇസ്മു കൊണ്ട്, അവന്റെ സമ്മ കൊണ്ടും ബസറു കൊണ്ടും ഇൽമു കൊണ്ടും ഖദറു കൊണ്ടും അള്ളാഹു തആല നാം ഖുദ്റത്ത് കൊണ്ടും അള്ളാഹു തആല നമ്മോടൊപ്പമുണ്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും, അള്ളാഹുവിന്റെ മഹിയത്ത് ആസ്വദിക്കാൻ സാധിക്കും. അതാണ് ഓരോ പ്രവാചകന്മാരും തെളിയിച്ചു. അല്ലാഹു പറയുന്നത് ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, പ്രവാചകന്മാരിൽപ്പെട്ട ഉലുൽ അസ്മുകൾ ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം, അവര് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം. സബർ പറഞ്ഞ എന്താ? ക്ഷമ എന്നല്ല, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ, പാപങ്ങളിൽ നിന്ന് മാറിക്കുന്നതിൽ, അള്ളാഹുവിനെ വിധി സ്വീകരിക്കുന്നതിൽ. ആ പ്രവാചകന്മാർ ചെയ്തതുപോലെ ചെയ്യണം, എന്നാലേ നമ്മുടെ ജീവിതത്തിന്റെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മേലുള്ള ബാധ്യത നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ ഘട്ടങ്ങളാണ്, ഓരോ ഘട്ടങ്ങളാണ്. ഞാൻ നാം ഇത് പറയുന്നത്, നമ്മൾ ഒരിക്കലും ഒന്നാമത്തേതിൽ മാത്രം നിന്ന് തികഞ്ഞു എന്ന് തോന്നരുത് എന്നുള്ളത് കൊണ്ടാണ്. ഒന്നാമത്തേതിൽ നിന്നിട്ട് ഇനി എനിക്കൊന്നും എത്താനില്ല, ഞാൻ പൂർണ്ണമായി തികഞ്ഞിരിക്കും എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഏറ്റവും വലിയ അപകടമാണത്, ഷെയ്ത്താൻ മനുഷ്യനെ തോന്നിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം. അജുബൻ നഫ്സ്, ഞാൻ കുഴപ്പമില്ല, ഞാൻ നല്ല രീതിയിലായിരുന്നു, ഇനി എനിക്കൊന്നും ആവശ്യമില്ല എന്ന്. ഇല്ല, ഒരു ഒലുൽ അസ്മിൽപ്പെട്ട ഒരു പ്രവാചകന്റെ ചരിത്രം കൂടി പറഞ്ഞ് നാം അവസാനിപ്പിക്കുക. നമുക്കൊന്ന് ബോധ്യപ്പെടാൻ ഈ മൂന്ന് ഘട്ടങ്ങളും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എന്നൊന്ന് ബോധ്യപ്പെടാൻ. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഏറ്റവും അധികം എടുത്തു പറഞ്ഞ പ്രവാചകൻ ആരാണ്? മൂസാ നബി അലൈഹി ഇസ്ലാമാണ്. ആ ചരിത്രം പല രീതിയിൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഒരു സ്ഥലത്ത് ഒരു ഒരു ഭാഗമായിരിക്കും അതിന്റെ, മറ്റു സ്ഥലത്ത് മറ്റു ഭാഗമായിരിക്കും. സൂറത്ത് ത്വാഹ, ഖസസ് പോലെയുള്ളതിലൊക്കെ വിശദീകരിച്ച് കാണാൻ സാധിക്കും. നമ്മളതെല്ലാം വളരെ ഗൗരവത്തിൽ അതിന്റെ തഫ്സീറുകളും വെച്ചിട്ട് വായിച്ച് പഠിക്കണം. ഓരോ നമ്മൾ ദുർബലരാകുമ്പോ നമ്മുടെ ഈ സൂറത്ത് ത്വാഹ, മറിയം, ഇസ്രായ, അംബിയ, ഈ സൂറത്തുകളൊക്കെ ആദ്യ കാലഘട്ടത്തിൽ ഇറങ്ങിയ സൂറത്തുകളാണ്. ആ ചരിത്രങ്ങൾ നമ്മുടെ ഈമാൻ ദൃഢപ്പെടുത്തും, യക്കീൻ ഉണ്ടാക്കും. ഇവിടെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വളരെ ചുരുക്കി ഞാൻ പറയുകയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയിച്ച ചരിത്രം, കേട്ട് പരിചയിച്ച് ശീലിച്ചൊരു കഥ പോലെ മാത്രമായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കഥയായിട്ട് മാറി, ഒരു ചരിത്രമായി മാറിയിരിക്കുന്നു പലപ്പോഴും. ഇല്ല, അങ്ങനെയല്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം തുടങ്ങുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമും കുടുംബവും തൂരി സീന താഴ്വരയിലൂടെ നടന്നു പോകുമ്പോഴാണ്. അപ്പോഴാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന് തുടങ്ങുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കതിന് മുമ്പൊക്കെയുള്ള കഥയ്ക്ക് അറിയാം. മൂസാ നബി അലൈഹി ഇസ്ലാം തൊട്ടിലിതായി അതൊക്കെ അറിയാം. പക്ഷെ മൂസാ നബി അലൈഹി ഇസ്ലാം അതുവരെ എന്താണ്? റസൂലായിട്ടില്ല. അതുവരെ റസൂലായിട്ടില്ല, വഹി കിട്ടിയിട്ടില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിനൊന്നും അറിയില്ല. മുസ്ലിം സിംഗിനെ പോകുമ്പോ ആ പ്രകാശം കണ്ടു. പ്രകാശം കണ്ടിട്ട് വഹി കിട്ടുമ്പോ, ആ സന്ദർഭം ഒന്നും വിശദീകരിക്കുന്നില്ല, പറയാം. വഹി കിട്ടുമ്പോ അള്ളാഹുവിന്റെ റസൂലായി മൂസാ നബി അലൈഹി ഇസ്ലാമിനെ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോ, മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുന്ന ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ വഴിയിട്ട് കഴിഞ്ഞാൽ അതൊരു പാമ്പാവുക എന്ന് പറയുമ്പോ തഫ്സീറുകൾ കാണാം. മൂസാ നബി അലൈഹി ഇസ്ലാമെ പേടിച്ച് തിരിഞ്ഞോടുകയാണ്. അള്ള പറയുന്നുണ്ട് സൂറത്തുൽ ഖസസിൽ, ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പേടിച്ചോട്. മൂസാ നബി അലൈഹി ഇസ്ലാം പേടിച്ചിട്ട് അള്ള പറഞ്ഞു, മൂസാ നീ പേടിക്കണ്ട, നീ പേടിക്കണ്ട, നീ തിരിച്ചു വന്നോ പഴയ പോലെ, ഒരു കുഴപ്പമില്ല. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിന് അപ്പോഴാണ് അള്ളാഹു തആലയെ ഉപവത്തു കൊടുക്കുന്നതും ആ റിസാലത്തോട് മൂസാ നബി അലൈഹി ഇസ്ലാം ദൃഢമായി. പക്ഷെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം മൊത്തം നോക്കി നമുക്ക് കാണാൻ പറ്റും, മൂസാ നബി അലൈഹി ഇസ്ലാമിക്ക് വളരെ ഭയമായിരുന്നു. മൂസാ നബി അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാ എന്റെ സഹോദരൻ ഹാറൂൻ ഉണ്ട്, ഹാറൂനെ എനിക്കൊരു കൂട്ടാളിയായിട്ട് നീ ആക്കി തരാം അവന്റെ കാര്യം നടത്താൻ. അള്ളാഹു തആല ആദ്യം നൽകിയില്ല, പക്ഷെ പറഞ്ഞു, കൈന സബ്ബിഹക കസീറ, നിന്നെ കൂടുതലായിട്ട് പിന്നെ ഞങ്ങൾക്ക് തസ്ബീഹ് നടത്താൻ, ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ അള്ളാഹു തആല പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഹാറൂന് കൂടി നിന്റെ കൂട്ടാളിയായിട്ട് തരുന്നുണ്ട്, നിബൂവത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അള്ള പറഞ്ഞ വാക്കെന്തറിയോ, ഹേ മൂസ, ഞാൻ ഇതിനു മുമ്പേ നിന്നെ സഹായിച്ചിട്ടുണ്ട്, ഇതിനു മുമ്പേ ഞാൻ നിന്നെ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ മൂസാ നബി അലൈഹി ഇസ്ലാം അപ്പോഴേ അറിയുന്നുള്ളൂ തന്റെ മുമ്പ് കാലഘട്ടത്തിൽ അള്ളാഹു തആല നടത്തിയ ഇടപെടലുകൾ. ഫിറഔൻ കുട്ടികളെ, ആൺകുട്ടികളെ കൊന്നുകൊണ്ടിരിക്കുന്ന കാലത്തിൽ ആ ഫിറഔനിന്റെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുമ്മാനോട് ആ തൊട്ടിയിലിട്ട് നൈലിലൂടെ ഒഴുക്കാൻ പറഞ്ഞത് അള്ളാഹു തആല വഹി കൊടുത്തതാണ്. അള്ളാഹു തആല വഹി കൊടുത്താണ് മൂസാ നബിക്ക് പറഞ്ഞു കൊടുക്കുക, ഞാൻ നിന്നെ രക്ഷിച്ച് വളർത്തിയ ഘട്ടങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ എന്റെയും നിന്റെയും ശത്രുവിന്റെ കൊട്ടാരത്തിൽ ഞാൻ നിന്നെ വളർത്തിയെടുത്തു, ഓരോ ഘട്ടത്തിലും വളർത്തിയെടുത്തു. അങ്ങനെ അവിടുന്ന് നിന്റെ തിരിച്ച് നിന്റെ ഉമ്മാന്റെ അടുത്തേക്ക് എത്തി, എന്റെ ഉമ്മാന്റെ കണ്ണു കുളിർക്കാൻ വേണ്ടി, അങ്ങനെ ഓരോന്നും അല്ല പറഞ്ഞുകൊടുക്ക. എന്റെ കൺമുന്നിൽ നിന്നെ ഞാൻ വളർത്തിയായിരുന്നു എന്നാ പറയുന്നതല്ല, എന്റെ കൺമുന്നിൽ നിന്നെ ഞാൻ വളർത്തിയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടറിയോ, വസ്തുനഅതുകലി നഫ്സി, എന്റെ മാത്രം ആവശ്യത്തിന് വേണ്ടിയിട്ട് മൂസ ഓരോ ഘട്ടത്തിലും ഞാൻ നിന്നെ സഹായിച്ച് വളർത്തിക്കൊണ്ടുവരായിരുന്നു പറഞ്ഞു. ഓരോ ഘട്ടത്തിലും മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് നിന്നിട്ട് അല്ല പറഞ്ഞു, നീ ഫിറൌന്റെ അടുത്തേക്ക് പോകണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയോ, ആദ്യത്തെ ഘട്ടം അള്ളാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചെടുക്കുക. എന്താ മൂസാ നബിയോട് അള്ളാഹു ആദ്യം പറഞ്ഞു, ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ല അന, ഞാനല്ലാതെ ഇല്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു, തൗഹീദ് പഠിപ്പിച്ചു, അള്ളാഹുവിന്റെ റുബൂബിയത്ത് കാണിച്ചു കൊടുത്തു, എങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുന്നു കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഫിറൌന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. മൂസാ നബി അവർക്ക് പേടിയാണ്, എനിക്ക് പേടിയാണ്. മൂസാ നബി ആളെ കൊന്നിട്ട് അവിടുന്ന് ഈജിപ്തിൽ നിന്ന് ഓടിപ്പോയപ്പോഴും പേടിച്ചിട്ടാണ് ഓടിപ്പോയത്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്നിടത്തൊക്കെ ഖൗഫിനെ പറ്റി പറയുന്നത് കാണാൻ സാധിക്കും, പേടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഹാറൂനെ കൊടുത്ത് രണ്ടുപേരോടും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടി പോ, പിന്നെ ഫിറൌന്റെ അടുത്തേക്ക് പോ, നിങ്ങൾ പിന്നെ ചെന്ന് പിന്നെ തൗഹീദ് ദാവത്തിയാ. അവർ രണ്ടുപേരും പറഞ്ഞു, ഞങ്ങൾക്ക് പേടിയാണ് അള്ളാഹ്, ഞങ്ങളെ ഫിറൌൻ ഉപദ്രവിക്കും, ഞങ്ങൾക്ക് പേടിയാണ്. അള്ളാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, ലാ തഖാഫ, ഏ മൂസാ ഹാറൂൻ നിങ്ങൾ രണ്ടുപേരും ഒരു പേടിയും പേടിക്കണ്ട, ഇന്നനി മഅകുമ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, അസ്മഉ വഅറാ കേൾക്കുന്നവനും കാണുന്നവനുമായിട്ട്. എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉ സിഫാത്തുകളെ വിശ്വാസത്തിലെ മഅയ്യത്ത് അല്ലാഹു തആല കേൾവി കൊണ്ടും കാഴ്ച കൊണ്ടും ഇൽമ കൊണ്ടും അല്ലാഹു ഒപ്പമുണ്ട് എന്ന് മൂസാ നബിയും ഹാരൂൻ നബിയും അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കായിരുന്നു. അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. അവർക്ക് കുറച്ച് തർബിയത്തിന്റെ ഘട്ടത്തിലൂടെ പോയി. സഹോദരങ്ങളെ, ഞാൻ ഉറപ്പു പറയുന്നു, എനിക്കും എന്റെ മുൻപിലിരിക്കുന്ന ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിൽ അല്ലാഹു തആല നമ്മളെ ഓരോ ഘട്ടത്തിലൂടെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഓരോ രീതിയിൽ നമുക്ക് തർബിയത്ത് തരുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. നമുക്കത് ബോധ്യപ്പെടണം. നമ്മളത് പഠിച്ചും അറിഞ്ഞും അത് മനസ്സിലാക്കാൻ സാധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇവിടെ വീട് പറഞ്ഞു, അല്ലാഹു പേടിക്കണം. വീണ്ടും ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ചെന്നു. ചെന്നപ്പോഴാണ് അവിടെ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ സാഹിറന്മാര് വന്നു. അവരിട്ട ആ കയറിലും വടിയിലും പാമ്പുമായിട്ട് കാണുമ്പോ അല്ലാഹു തആല പറയാണ്, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഹൃദയത്തിലൊരു പേടി വന്നു. നഫ്സിന്റെ അകത്തൊരു ഭയം. നേരത്തെ ആദ്യം കണ്ട് പേടിച്ചു ഓടിയായിരുന്നു, പിന്നെ പേടിയാ പറഞ്ഞു. നഫ്സിന്റെ അകത്തൊരു പേടി കണ്ടു. അല്ലാഹു തആലക്ക് എല്ലാം അറിയുന്ന അല്ലാഹു തആല പറഞ്ഞു, മൂസാ പേടിക്കണ്ട, നീ തന്നെ വിജയിക്കുള്ളൂ, നീ തന്നെ വിജയിക്കൂ. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം അവിടെ നടന്ന സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് എട്ടോ ഒമ്പതോളം പരീക്ഷണങ്ങൾ, ഫിറൌനിന്റെയും ജനതയെയും പരീക്ഷണങ്ങൾ കഴിഞ്ഞ് ഓരോ സമയത്തും ഒരു മൂസാ നബിയുടെ അടുക്കലേക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹിനോട് മൂസാ നബി പ്രാർത്ഥിക്കും, അള്ളാഹ് നടപ്പിലാക്കും. അങ്ങനെ ഫിറൌനിന്റെയും ജനതയുടെയും ഉപദ്രവങ്ങൾ സഹിക്കവയ്യാതെ അള്ളാഹു തആലയുടെ കൽപ്പന അനുസരിച്ചിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം അവിടെ നിന്ന് നാടുവിട്ടു പോകുമ്പോ ആ ചരിത്രം നമുക്കറിയാം. പക്ഷേ നമ്മൾ ചിന്തിക്കണം, മൂസാ നബി അലൈഹി ഇസ്ലാമക്ക് ആ ചരിത്രം അന്നറിയില്ല. നമുക്കറിയുന്ന പോലെ അന്ന് മൂസാ നബിക്ക് അറിയില്ല. മൂസാ നബി അലൈഹി ഇസ്ലാം കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോ പിന്നില് ഫിറൌന്റെ ആളുകളും വരുന്നുണ്ട്. മുന്നില് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ കടലാണ്. തന്റെ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, ഇന്നാല മുദ്റക്കൂൻ, ദുർബല വിശ്വാസികളാണ്, വിശ്വാസത്തിന്റെ ഒന്നാം പടി തന്നെ ശരിക്ക് പഠിക്കാത്ത ആളുകളാണ്. മൂസ നമ്മൾ അകപ്പെട്ടു, മൂസ നമ്മൾ പെട്ടുപോയി. എന്നാൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് തഹ്ഖീഖ് ചെയ്യേണ്ട അവസ്ഥയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം അല്ലാഹു പഠിപ്പിച്ചതാണ്, ഇത്രയും കാലം തർബിയത്ത് നടത്തിയതാണ്. ഇനി മൂസാ നബി അലൈഹി ഇസ്ലാം അല്ലാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള, അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം മൂസാ നബി അലൈഹി ഇസ്ലാം അവിടെ തെളിച്ചു കൊടുക്കണം. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഒറ്റ വാക്ക് കല്ല, ഇല്ല, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, ഇല്ല, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, എനിക്ക് വഴി കാണിക്കും. ഏതുപോലെയാണെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടുണ്ടത് ഹസ്ബി അല്ലാഹ് എന്ന് പറയുമ്പോ, നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് പർവ്വത മുകളിൽ കപ്പലുണ്ടാക്കുമ്പോൾ ആളുകൾ കളിയാക്കിയപ്പോ, ഓരോ ഘട്ടത്തിലും പ്രവാചകന്മാർ ഉലുൽ അസ്മിലെ പ്രവാചകന്മാർ തെളിയിച്ചതാ. അതുകൊണ്ട് അവർ ഉലുൽ അസ്മ എന്ന് പറഞ്ഞ്, ദൃഢത കൈവരിച്ചവരെന്ന് പറഞ്ഞ്. ആ പറഞ്ഞു നിൽക്കുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. മൂസാ നബി അലൈഹി ഇസ്ലാമിന് അറിയില്ല കടല് പിളരുന്നുള്ളത്. അള്ളാഹിന്റെ ഒപ്പണ്ടേ മൂസാ നബിക്ക് അറിയുള്ളൂ. അത്രത്തോളം അള്ളാഹിനെ കുറിച്ചുള്ള, അള്ളാഹുവിനോടുള്ള ബന്ധവും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും മൂസാ നബി അലൈഹി ഇസ്ലാമിക്ക് അപ്പണ്ടായിരുന്നു. അള്ളാഹ്ക്ക് അറിയുന്നത് മൂസാ നബി എന്ത് ചെയ്യുന്ന. മൂസാ നബിനോട് അള്ളാഹ് പറഞ്ഞു, നിന്റെ വടി ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ വാക്കുണ്ട്, അസാക്ക, നിന്റെ വടി കൊണ്ട്. ഏത് വടി? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലെ എല്ലാത്തിലും നമുക്ക് ആ വടി കാണാൻ പറ്റും. തുടക്കം മുതൽ ഈ ഘട്ടം വരെ നിന്റെ വടി കൊണ്ട് മൂസാ നീ അടിക്ക്. മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഒരു സംശയവുമില്ല. ആ സമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമ കടലിൽ അടിക്കുമ്പോ അതിനിടയിൽ ഉണ്ടാവുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മാനസിക അവസ്ഥ ഉണ്ടല്ലോ. അള്ളാഹുവിന്റെ ഇടപെടലിൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബന്ധിപ്പിച്ചെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞിട്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കച്ചവടത്തിന് സ്ഥാപനത്തിൽ കച്ചവടത്തിന് തിരക്കിടക്കുന്ന സമയത്ത് മസ്ജിദിലേക്ക് ജമാഅത്തിന് നമുക്ക് കുറച്ചായിട്ട് നിസ്കരിക്കാം, നമുക്ക് കച്ചവടം കഴിഞ്ഞിട്ട് നിസ്കരിക്കാം, നമുക്ക് തോന്നൂലേ. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസ്സാഖാണെന്നുള്ള ബോധം അവന് ഉറച്ചിട്ടില്ല. അവനെ ഉറച്ചിട്ട് ഒരു ഉദാഹരണം പറയാ, അവന് ബോധം ഉറച്ചിട്ടില്ല. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. ആ അള്ളാഹനെ അവൻ പഠിച്ചില്ല, ഏറ്റവും ചെറുത്. ഇവിടെ മൂസാ നബി അലൈഹി ഇസ്ലാമിന് മുമ്പിൽ ഒരു രക്ഷയില്ലാത്ത സമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാം പറയുന്നത് എന്റെ അള്ളാഹന്റെ ഒപ്പം ഉണ്ടെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞ പോലെ, ലാ തഹസൻ, ഇന്നല്ലാഹ മഅന, അള്ളാഹന്റെ നമ്മുടെ ഒപ്പം. ഇതാണ് കൂട്ടരെ തഹ്ഖീഖുത് തൗഹീദ്. എന്റെ കൂടെ എന്റെ അള്ളാഹുണ്ട്. ഈ ലോകം മൊത്തവും ഈ ജനത മൊത്തവും എല്ലാം എന്റെ എതിരായാലും എന്റെ റബ്ബ് എന്റെ ഒപ്പമുണ്ട് എന്നുള്ള ബോധം ഉണ്ടല്ലോ, അതാണ് തൗഹീദിന്റെ തഹ്ഖീഖ്. അല്ലാഹു തആല നമ്മളെ ഏൽപ്പിച്ച ജോലി അതാണ്, ഇബാദത്തിന്റെ പൂർത്തീകരണം അവിടെയാണ്, ഇബാദത്തിന്റെ പൂർത്തീകരണം അവിടെ. അല്ലാഹു വിട്ടു, അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള, അല്ലാഹു പൂർണ്ണമായും അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്ന ആകാശവും ഭൂമിയും കടലുമെല്ലാം അല്ലാഹു തആല പറഞ്ഞാൽ അനുസരിക്കും. കടലിൽ രണ്ട് പിളർപ്പായി പിളർന്നു കൊടുത്തു മൂസാ നബി അലൈഹി ഇസ്ലാമിന് വേണ്ടി. അള്ളാഹു തആല കൽപ്പിച്ച അടിസ്ഥാനത്തിൽ. പിന്നെ ഇത് പ്രവാചകന്മാർക്ക് മാത്രം പറഞ്ഞതല്ല, എത്രയോ സലഫുകൾ തൗഹീദ് തഹ്ഖീഖ് ചെയ്തവരുണ്ട്. നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തോ, നമ്മൾ തഅലീമെ തന്നെ തല്ലൂടി തീരല്ലേ, നമ്മുടെ തഅലീമ് പഠിച്ചു തീരല്ലോ, തൗഹീദ് പഠിച്ച് തർക്കിച്ച് നമ്മൾ തീരുമല്ലോ, എന്നിട്ട് തർബിയത്തും തഹ്ഖീഖ് എത്തുക. അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മഹുല്ലാ, സലഫുകളിൽപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് റസൂലിന്റെ കാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷെ റസൂലിനെ കണ്ടിട്ടില്ല, യമൻകാരനാണ്. അസ്വദ് അൽ അരസി കള്ളപ്രവാചകനായിട്ട് യമനിൽ വന്ന കാലം. അപ്പൊ അബൂ മുസ്ലിം അൽ ഖൗലാനി പറഞ്ഞു കള്ളപ്രവാചകനാണ്, എതിർത്തുന്നു. അസ്വദ് അൽ അരസിയുടെ ആളുകൾ പറഞ്ഞു അബൂ മുസ്ലിം അബ്ദുല്ലാഹി ഇബ്നു തുവബ്, അതാണ് പൂർണ്ണ ഫുൾ നെയ്, അദ്ദേഹത്തെ ഇവിടുന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ പട്ടാളക്കാരൊക്കെ നിങ്ങളെ വിട്ടുപോകും, നിങ്ങളുടെ സൈന്യമൊക്കെ അവന്റെ ഒപ്പം ആവും, എങ്ങനെയാണ് ഒഴിവാക്കണം. അങ്ങനെ അസ്വദ് അൽ അരസി കൽപ്പിച്ചു, വലിയൊരു തീക്കുണ്ടായുണ്ടാക്കി അബൂ മുസ്ലിം ഖൗലാനിനെ അതിലേക്ക് എഴുതാൻ പറഞ്ഞു, അതിലേക്ക് എറിയാൻ പറഞ്ഞു. അബൂ മുസ്ലിം അൽ ഖൗലാനിയെ തീയിലേക്ക് എറിഞ്ഞ് ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വന്നു. ഒരു കുഴപ്പമില്ലാതെ, പ്രവാചകനല്ല റസൂൽ, നമുക്ക് പ്രവാചകന്മാരെ ചരിത്രമൊക്കെ നമുക്കൊരു ധാരണയുണ്ട്, ഇത് പ്രവാചകന്മാർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സഹാബാക്കൾ കടലിന് മുകളിലൂടെ നടന്ന സഹാബാക്കൾ താബിഈങ്ങളുണ്ട്, കടലിന് മുകളിലൂടെ നടന്നു പോയവർ. ഞാൻ പറയുന്നത് അവർ യുദ്ധം അള്ളാന്റെ മാർഗത്ത് യുദ്ധത്തിന് പോകുമ്പോ അബൂ മുസ്ലിം ഖൗലാനി തീയിൽ നിന്ന് തിരിച്ചു വന്നു. എന്താ അറിയപ്പെടുന്നറിയോ ഇബ്രാഹിം ഉമ്മത്തു മുഹമ്മദ്, മുഹമ്മദിന്റെ ഉമ്മത്തിലെ ഇബ്രാഹിം. അങ്ങനെ തീയിലെറിഞ്ഞിട്ട് ഒന്നും പറ്റാത്ത അബൂ മുസ്ലിമിനെ അസ്വദ് അൽ അരസി നാട് കടത്തി. അബൂ മുസ്ലിം സന്തോഷമായിരുന്നു, അദ്ദേഹം നേരെ മദീനയിലേക്ക് പോയി. മസ്ജിദ് നബിയിൽ നമസ്കരിക്കാൻ കഴിഞ്ഞ് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ മുസ്ലിം ഖുലാനിനെ കണ്ടു. പരിചയമില്ലാത്ത ഒരാളാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചെന്ന് ചോദിച്ചു നിങ്ങൾ എവിടുന്നാണ്? പറഞ്ഞു ഞാൻ യമൻകാരനാണ്. അപ്പൊ ചോദിച്ചു യമനില് ആ കള്ളൻ തീയിലേക്ക് എറിഞ്ഞ ആളെ പറ്റി നിങ്ങൾക്ക് എന്താ അറിയോ ചോദിച്ചു. പറഞ്ഞു അത് അബ്ദുല്ലാഹിബ്നു സുഹബാണെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേരനെ അബ്ദുല്ലാഹിബ്നു സുഹബാണെന്ന് പറഞ്ഞു. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു സംശയം തോന്നിട്ട് ചോദിച്ചു നിങ്ങൾ തന്നെയാണോ അത് ചോദിച്ചു. അപ്പൊ അതേ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കൂട്ടി അബൂബക്കർ സിദ്ദീഖിനെ അതിന്റെ അടുത്ത് പോയിട്ട് രണ്ടുപേരെ നടുവിലിരുത്തിയിട്ട് പറഞ്ഞു, അള്ളാഹുവിന് സ്തുതി, ഈ ഉമ്മത്തിലെ ഇബ്രാഹീമിനെ കാണുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കാത്ത അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞു. അള്ളാഹുവിന് ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് സലഫുകളുടെ ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ. സഹോദരങ്ങളെ, ഇതൊക്കെ കേട്ടുക, അള്ളാഹു തആലയുടെ ഇക്രാമാണ്, അള്ളാഹു തആല മനുഷ്യന് കൊടുക്കുന്ന ആദരവാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ അള്ളാഹിനെ കൊണ്ടുപോയി വെക്കുക? അള്ളാഹു തആല എല്ലാത്തിനും കഴിവുള്ളതെന്ന് പറയുമ്പോൾ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണോ? എവിടെയാണോ അള്ളാഹുമായിട്ടുള്ള കരാറ് പൂർത്തിയാകുന്നത്, അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലാക്കുക. എവിടെയാണോ അള്ളാഹുമായിട്ടുള്ള കരാർ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എവിടെയാണോ കരാർ പൂർത്തിയാകുന്നത്, എവിടെയാണോ അതിന്റെ തഹ്ഖീഖ് നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലാവും നമ്മൾ കാണാൻ സാധിക്കും. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നടക്കൂല. ഞാൻ പറയുന്നത് നമ്മുടെ കുടുംബജീവിതം തൊട്ട് ഉന്നതമായി ഈ അവസ്ഥ വരെ നമ്മൾ എത്തേണ്ടതുണ്ട്. നമ്മുടെ ദീന് അത്രയും വിശാലമാണ്, അള്ളാഹുമായിട്ടുള്ള ബന്ധം അത്രയും വിശാലമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ദീനിനെ ആ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവണം. തർബിയത്ത് നടത്താൻ, അള്ളാഹു തആലയെ കടുക്കാൻ, അള്ളാഹു തആലയെ പറ്റി പഠിക്കാൻ, കേൾക്കാൻ, ഓരോ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവസാനമായിട്ട് ജാഹിലായതിന്റെ പൂർണ്ണമായ ഉറപ്പ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളുൽ മാ ഖുൽതു അന വ നബിയുന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹ ലാ ശരീക ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ തുടങ്ങി വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ വരെയുള്ള ഒരു യാത്ര. തൗഹീദിന്റെ ഈ മൂന്ന് മർത്തബകൾ, ഒന്നാമത്തേത് തഅലീമു തൗഹീദ്, രണ്ടാമത്തേത് തർബിയത്തു തൗഹീദ്, മൂന്നാമത്തേത് തഹ്ഖീഖു തൗഹീദ്. ഇത് പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുമായിട്ടുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ പരിശീലിച്ചെടുക്കേണ്ടതാണ്. അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാണ്. തൗഹീദ് തഹ്ഖീഖ് ചെയ്യുന്ന, സ്വർഗത്തിലേക്ക് ഒരു വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ പ്രവേശിക്കുന്ന ആളുകളിൽ നമ്മളെ ഓരോരുത്തരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. قول قولي هذا استغفر الله لي ولكم واستغفره انه هو الغفور الرحيم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته